അധ്യായം 117. കർത്താവിന്റെ സന്ധ്യാഭക്ഷണം. മത്തായി 26:21 മുതൽ 29 വരെ. മർക്കോസ് 14:18 മുതൽ 25 വരെ. ലൂക്കോസ് 22:19 മുതൽ 23 വരെ. യോഹന്നാൻ 13:18 മുതൽ 30 വരെ. അവലോകനം. യൂദാസിനെ ഒരു വഞ്ചകനായി തിരിച്ചറിയിക്കുന്നു. യേശു സ്മാരകാചരണം ഏർപ്പെടുത്തുന്നു. അന്നു വൈകുന്നേരം യേശു അപ്പോസ്തലന്മാരെ അവരുടെ കാലുകൾ കഴുകിക്കൊണ്ട് താഴ്മയെക്കുറിച്ചുള്ള ഒരു പാഠം പഠിപ്പിച്ചിരുന്നു. ഇപ്പോൾ പെസഹ ഭക്ഷണം കഴിഞ്ഞിരിക്കണം. യേശു ദാവീദിന്റെ ഈ വാക്കുകൾ ഉദ്ധരിക്കുന്നു: എന്നോടു സമാധാനത്തിലായിരുന്ന, ഞാൻ വിശ്വസിച്ച, എന്റെ അപ്പം തിന്നിരുന്ന മനുഷ്യൻ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. എന്നിട്ട് യേശു ഇങ്ങനെ വ്യക്തമായി പറയുന്നു: നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും. സങ്കീർത്തനം 41:9, യോഹന്നാൻ 13:18, 21. അപ്പോസ്തലന്മാർ പരസ്പരം നോക്കിയിട്ട്, കർത്താവേ, അത് ഞാനല്ലല്ലോ അല്ലേ എന്നു ചോദിക്കാൻ തുടങ്ങി. യൂദാസ് ഈസ്കരിയോത്ത് പോലും അങ്ങനെ ചോദിച്ചു. അതാരാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ യേശുവിന്റെ അടുത്തിരുന്ന യോഹന്നാനോട് പത്രോസ് പറയുന്നു. അപ്പോൾ യോഹന്നാൻ യേശുവിന്റെ അടുക്കലേക്ക് ചാഞ്ഞ്, കർത്താവേ, അതാരാണ് എന്ന് ചോദിച്ചു. മത്തായി 26:22, യോഹന്നാൻ 13:25. യേശു പറയുന്നു: ഞാൻ അപ്പക്കഷണം മുക്കി ആർക്കു കൊടുക്കുന്നോ അവൻ തന്നെ. മേശപ്പുറത്തിരിക്കുന്ന പാത്രത്തിൽ അപ്പക്കഷണം മുക്കി യേശു യൂദാസിന് കൊടുത്തിട്ട് പറയുന്നു: എഴുതിയിരിക്കുന്നതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കാര്യം കഷ്ടം. ജനിക്കാതിരിക്കുന്നതായിരുന്നു ആ മനുഷ്യനു നല്ലത്. യോഹന്നാൻ 13:26, മത്തായി 26:24. സാത്താൻ യൂദാസിൽ കടന്നു. യൂദാസിൽ മുമ്പേ തന്നെ നേരില്ലായിരുന്നു. ഇപ്പോൾ പിശാചിന്റെ ഇഷ്ടം ചെയ്യാൻ തന്നെത്തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നാശപുത്രനായി തീർന്നിരിക്കുന്നു. യേശു യൂദാസിനോട് പറയുന്നു: നീ ചെയ്യുന്നത് കുറച്ചുകൂടെ പെട്ടെന്നു ചെയ്തു തീർക്കുക. പണപ്പെട്ടി യൂദാസിന്റെ കയ്യിലായിരുന്നതുകൊണ്ട് ഉത്സവത്തിനു വേണ്ടത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നോ മറ്റോ ആയിരിക്കും യേശു പറഞ്ഞതെന്നാണ് മറ്റപ്പോസ്തലന്മാർ വിചാരിച്ചത്. യോഹന്നാൻ 13:27 മുതൽ 30 വരെ. എന്നാൽ യൂദാസ് പോയതോ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ. പെസഹ ഭക്ഷണം കഴിച്ച ആ വൈകുന്നേരം തന്നെ യേശു തികച്ചും വ്യത്യസ്തമായ പുതിയൊരു ആചരണം ഏർപ്പെടുത്തുന്നു. യേശു ഒരു അപ്പമെടുത്ത് നന്ദി പറഞ്ഞ ശേഷം നുറുക്കി അവർക്കു കഴിക്കാനായി കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇതു നിങ്ങൾക്കുവേണ്ടി നൽകാനിരിക്കുന്ന എന്റെ ശരീരത്തിന്റെ പ്രതീകമാണ്. എന്റെ ഓർമ്മയ്ക്കുവേണ്ടി ഇതു തുടർന്നും ചെയ്യുക. ലൂക്കോസ് 22:19. അപ്പോസ്തലന്മാർ അത് കഴിച്ചു. യേശു പാനപാത്രമെടുത്ത് നന്ദി പറഞ്ഞതിനു ശേഷം അപ്പോസ്തലന്മാർക്കു കൈമാറി. അവർ ഓരോരുത്തരും അതിൽ നിന്ന് കുടിച്ചു. അപ്പോൾ യേശു പറഞ്ഞു: ഈ പാനപാത്രം നിങ്ങൾക്കുവേണ്ടി ചൊരിയാൻ പോകുന്ന എന്റെ രക്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ ഉടമ്പടിയുടെ പ്രതീകമാണ്. ലൂക്കോസ് 22:20. അങ്ങനെ നീസാൻ 14 തന്റെ മരണത്തെ ഓർമ്മിക്കാനുള്ള ആചരണം യേശു ഏർപ്പെടുത്തി. എല്ലാ വർഷവും അതേ തീയതിയിൽ തന്റെ അനുഗാമികൾ അതാചരിക്കാൻ യേശു പ്രതീക്ഷിച്ചു. യേശുവും പിതാവായ ദൈവവും വിശ്വസ്തരായ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കാനായി ചെയ്ത ക്രമീകരണങ്ങളെ ഈ ആചരണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ജൂതന്മാർ ആചരിച്ചിരുന്ന പെസഹയേക്കാൾ വിശേഷപ്പെട്ട ഒന്നാണ് ഈ ആചരണം. വിശ്വസ്തരായ മനുഷ്യർക്ക് ഇത് യഥാർത്ഥ വിടുതൽ നൽകും. യേശു തന്റെ രക്തത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ഞാൻ ചൊരിയാൻ പോകുന്ന രക്തമാണ്. അത്തരം പാപമോചനം നേടുന്നത് തന്റെ വിശ്വസ്തരായ അപ്പോസ്തലന്മാരും മറ്റു ശിഷ്യന്മാരുമാണ്. അവരായിരിക്കും പിതാവിന്റെ രാജ്യത്തിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരിക്കുന്നത്. മത്തായി 26:28-29. പുനരവലോകന ചോദ്യങ്ങൾ. ഒരു സ്നേഹിതനെക്കുറിച്ചുള്ള ഏതു ബൈബിൾ പ്രവചനമാണ് യേശു ഉദ്ധരിക്കുന്നത്? എങ്ങനെയാണ് യേശു അത് ബാധകമാക്കുന്നത്? യൂദാസിനോട് എന്തു ചെയ്യാൻ യേശു പറയുന്നു? അത് മറ്റപ്പോസ്തലന്മാർ മനസ്സിലാക്കിയത് എങ്ങനെ? ഏതു പുതിയ ആചരണമാണ് യേശു ഏർപ്പെടുത്തിയത്? ആ ആചരണം എന്തുദ്ദേശ്യം നിവർത്തിക്കുന്നു?